ARN News in association with Etihad Airways.
നമസ്കാരം. ARN ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി രശ്മി. പ്രധാന വാർത്തകൾ. 75% UAE ജനതയും സമ്പൂർണ്ണ വാക്സിനേഷൻ നേടി. അബുദാബിയിൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് 100% ശേഷിയിൽ പ്രവർത്തിക്കാൻ അനുമതി. ഇന്ത്യയിൽ രണ്ടാം തരംഗം അവസാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. കേരളം പരിശോധന കൂട്ടണമെന്ന് നിർദ്ദേശം. ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിൽ പ്രഥമ പരിഗണനയെന്ന് കേന്ദ്രം. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി സങ്കീർണം. ജനങ്ങൾ കാബൂൾ വിമാനത്താവളം വിട്ടുപോകാൻ അഭ്യർത്ഥിച്ച് US സഖ്യകക്ഷികൾ. ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ 181 റൺസിന്റെ ലീഡുമായി ഇംഗ്ലണ്ട്. UAE ജനതയുടെ 75% സമ്പൂർണ്ണ വാക്സിനേഷൻ നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 65,999 ഡോസ് വാക്സിനാണ് വിതരണം ചെയ്തത്. 85.75% ജനത വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചു. 100 പേർക്ക് 181.24 ഡോസാണ് വിതരണ നിരക്ക്. രാജ്യത്ത് ഇന്ന് 991 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 306,873 ടെസ്റ്റുകളാണ് നടത്തിയത്. 76 പേർ രോഗമുക്തി നേടി. 3 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ കോവിഡ് മരണം 2031. 13,952 സജീവ കേസുകളാണ് UAE. അബുദാബിയിൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് 100% ശേഷിയിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകി. സെപ്റ്റംബർ 5 മുതൽ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും മറ്റ് കമ്പനികൾക്കും 100% ശേഷിയിൽ തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കും. വാക്സിനേഷൻ സ്വീകരിച്ചവരും അല്ലാത്തവരും അൽ ഹസൻ ആപ്പിൽ സ്റ്റാറ്റസ് കാണിക്കുകയും പരിശോധനാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം. കോവിഡ് വാക്സിനേഷൻ സ്വീകരിക്കാത്തവർ ഓരോ 7 ദിവസത്തിലും കോവിഡ് പരിശോധന നടത്തണം. പരിശോധനാ മാർഗനിർദ്ദേശം പാലിക്കാത്ത ജീവനക്കാർക്ക് നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരിക്കില്ല. മാത്രമല്ല കോവിഡ് പരിശോധന നടത്താതെ ജോലിയിൽ പ്രവേശിക്കാതിരിക്കുന്നവരുടെ വാർഷിക അവധി വെട്ടിച്ചുരുക്കുകയോ അവധി ദിനങ്ങളിലെ ശമ്പളം വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യുമെന്നാണ് അറിയിപ്പ്. അതേസമയം വാക്സിനേഷൻ സ്വീകരിച്ച സന്ദർശകരും ഉപഭോക്താക്കളും അൽ ഹസൻ ആപ്പിലെ ഗ്രീൻ സ്റ്റാറ്റസ് കാണിക്കണം. എന്നാൽ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്തവരാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിലുള്ള നെഗറ്റീവ് പരിശോധനാ ഫലം ഹാജരാക്കണം. രാജ്യത്ത് കോവിഡിന്റെ രണ്ടാം തരംഗം അവസാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഉത്സവങ്ങളും ആഘോഷങ്ങളുമുള്ള അടുത്ത 2 മാസങ്ങൾ അതീവ നിർണായകമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ വ്യക്തമാക്കി. കേരളത്തിൽ പരിശോധന കൂട്ടണമെന്നും അദ്ദേഹം പറഞ്ഞു. വീട്ടിൽ കഴിയുന്ന കോവിഡ് ബാധിതരെ സർക്കാർ കർശനമായി നിരീക്ഷിക്കണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. ഹോം ഐസൊലേഷനിൽ കഴിയുന്നവരുടെ നിരീക്ഷണം വളരെ ശക്തമാക്കണമെന്നാണ് കേന്ദ്രം സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ 80% കോവിഡ് ബാധിതർ ഹോം ഐസൊലേഷനിലാണ് കഴിയുന്നത്. അവർ മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നു എന്ന ആശങ്കയാണ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ഇന്ന് പങ്കുവച്ചത്. ഇതിനു പുറമെ കേരളത്തിലെ പരിശോധനകളുടെ എണ്ണം കൂട്ടണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ രാജ്യത്ത് ചികിത്സയിലുള്ള കോവിഡ് ബാധിതരുടെ 58% കേരളത്തിലാണെന്നാണ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി വ്യക്തമാക്കിയത്. കേരളത്തിൽ ഇന്ന് 30,007 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 166,397 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18.3%. 162 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 20,134. 18,997 പേർ രോഗമുക്തി നേടി. 181,209 പേരാണ് ചികിത്സയിലുള്ളത്. വിവിധ ജില്ലകളിലായി 4,87,246 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. രോഗവ്യാപനം കൂടുതലും വീടുകളിലാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. 35% ആളുകൾക്ക് രോഗം ബാധിക്കുന്നത് വീടുകളിൽ നിന്നാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഹോം ക്വാറന്റൈൻ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കാത്തതിനാൽ വീട്ടിൽ ഒരാൾക്ക് കോവിഡ് വന്നാൽ ആ വീട്ടിലെ എല്ലാവർക്കും കോവിഡ് വരുന്ന അവസ്ഥയാണ് ഉള്ളതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. വീട്ടിൽ ഹോം ക്വാറന്റൈൻ സൌകര്യമില്ലാത്തവർക്ക് DCC ലഭ്യമാണെന്നും മന്ത്രി അറിയിച്ചു. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമത്തിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ആശുപത്രികളിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ആരോഗ്യ സ്ഥാപനങ്ങളിലെയും ആശുപത്രികളിലെയും CCTV കൂടുതൽ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് എയ്ഡ് പോസ്റ്റിലേക്ക് കണക്ട് ചെയ്യും. ആശുപത്രി മാനേജ്മെന്റുകൾ കൂടുതൽ കാര്യക്ഷമമാകണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം ഇന്നും മലപ്പുറം കൊണ്ടോട്ടി ചിറയിൽ HHC ആരോഗ്യ പ്രവർത്തകരെ മർദ്ദിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വനിതാ ജീവനക്കാരി ഉൾപ്പെടെയുള്ള 3 പേരെ വാക്സിൻ എടുക്കാനെത്തിയവർ മർദ്ദിച്ചെന്നാണ് പരാതി. കോവിഷീൽഡ് വാക്സിന്റെ 2 ഡോസുകൾക്കിടയിലുള്ള ഇടവേള കുറച്ചേക്കും. ഇക്കാര്യത്തിൽ ആലോചനകൾ നടക്കുകയാണെന്നാണ് വിവരം. വാക്സിന് ഇടവേള നിശ്ചയിച്ചത് ഫലപ്രാപ്തിക്ക് വേണ്ടിയാണെന്നും വാക്സിൻ ക്ഷാമമില്ലെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. കോവിഷീൽഡ് വാക്സിൻ സ്വീകരിക്കാൻ 2 ഡോസുകൾ തമ്മിൽ 84 ദിവസത്തെ ഇടവേള എന്തിനാണെന്നായിരുന്നു കേരള ഹൈക്കോടതി ആരാഞ്ഞത്. ഇത്തരത്തിൽ ഒരു മാനദണ്ഡം നിശ്ചയിക്കാനുള്ള കാരണം വാക്സിന്റെ ഫലപ്രാപ്തിയാണോ അതോ ലഭ്യതക്കുറവാണോ എന്നും കോടതി ചോദിച്ചിരുന്നു. കൃത്യമായ മാർഗരേഖ അടിസ്ഥാനപ്പെടുത്തിയാണ് 84 ദിവസമെന്ന ഇടവേള നിശ്ചയിച്ചതെന്നും കേന്ദ്രം അറിയിച്ചു. കീറ്റെക്സ് കമ്പനി നൽകിയ ഹർജിയിലാണ് വിശദീകരണം. കോവിഡ് പ്രതിരോധത്തിനൊപ്പം കോവിഡ് അനാഥമാക്കിയ കുട്ടികളെയും കേരളം സംരക്ഷിക്കണമെന്ന് സുപ്രീംകോടതി. അനാഥമായ 399 വിദ്യാർത്ഥികൾ സ്വകാര്യ സ്കൂളുകളിൽ പഠിക്കുന്നതായി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. ഇവരുടെ പഠനം മുടങ്ങാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. അനാഥരായ കുട്ടികൾക്ക് 18 വയസ്സുവരെ പ്രതിമാസം 2000 രൂപ സഹായധനമായി നൽകുമെന്നാണ് കേരളം സുപ്രീംകോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഡിഗ്രി പൂർത്തിയാകുന്നതുവരെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചെലവ് സർക്കാർ വഹിക്കുമെന്നും കേരള സർക്കാർ അറിയിച്ചു. 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ അധ്യയന വർഷത്തെ ഗ്രേസ് മാർക്ക് നൽകേണ്ട എന്ന സർക്കാരിന്റെ തീരുമാനം ഹൈക്കോടതി ശരിവച്ചു. ഗ്രേസ് മാർക്കിന് പകരം അർഹരായ വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനത്തിന് 2 ബോണസ് പോയിന്റ് നൽകാനുള്ള സർക്കാർ തീരുമാനവും ഹൈക്കോടതി അംഗീകരിച്ചു. ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയ സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളും KSU നൽകിയ ഹർജികൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് തള്ളിയത്. 8, 9 ക്ലാസുകളിൽ ലഭിച്ച ഗ്രേസ് മാർക്ക് ഇത്തവണയും നൽകണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. 2010-ൽ ആദിവാസി സംഘടനകളുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ആദിവാസികൾക്ക് നൽകിയ ഭൂമിയുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കരാർ അനുസരിച്ച് സർക്കാർ കണ്ടെത്തിയ 1495 കുടുംബങ്ങളിൽ എത്ര കുടുംബങ്ങൾക്ക് ഭൂമി കൈമാറിയെന്ന് വ്യക്തമാക്കണം. എല്ലാവർക്കും ഭൂമി കൈമാറിയിട്ടില്ലെങ്കിൽ ഇനി എത്ര കുടുംബങ്ങൾക്ക് കൂടി ഭൂമി കൈമാറാനുണ്ട് എന്നും വ്യക്തമാക്കണം. താമസയോഗ്യമല്ലാത്ത ഭൂമി ആദിവാസികൾക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങളും നൽകണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു. MPമാരും MLAമാരും പ്രതികളായ ക്രിമിനൽ കേസുകൾ അനുമതിയില്ലാതെ പിൻവലിച്ചത് പരിശോധിക്കാൻ ഹൈക്കോടതികളോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 2020 ശേഷം പിൻവലിച്ച ജനപ്രതിനിധികൾ ഉൾപ്പെട്ട ക്രിമിനൽ കേസുകൾ പരിശോധിക്കാനാണ് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേരളത്തിൽ 36 കേസുകളാണ് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ സംസ്ഥാന സർക്കാർ പിൻവലിച്ചത്. ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട കേസുകൾ പോലും ചില സംസ്ഥാന സർക്കാരുകൾ പിൻവലിച്ചതായി സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന കലാപങ്ങളിൽ CBI അന്വേഷണം ആരംഭിച്ചു. കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് CBI നടപടി. BJP പ്രവർത്തകരും തൃണമൂൽ പ്രവർത്തകരും തമ്മിലായിരുന്നു സംഘർഷം. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് അക്രമ പരമ്പരകൾ അരങ്ങേറിയത്. ബംഗാൾ പോലീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ച ശേഷം കൂടുതൽ കേസുകളിൽ FIR രജിസ്റ്റർ ചെയ്യും. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മുഴുവൻ ഇന്ത്യക്കാരെയും തിരികെയെത്തിക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സർവകക്ഷി യോഗത്തിന് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. യോഗത്തിൽ പാർലമെന്ററികാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയും പീയൂഷ് ഗോയലും പങ്കെടുത്തു. 31 പാർട്ടികളിൽ നിന്നായി 37 നേതാക്കളാണ് യോഗത്തിൽ ആകെ പങ്കെടുത്തത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ബാക്കി ഇന്ത്യക്കാരെ കൂടി തിരികെ എത്തിക്കുന്നതിനെ സംബന്ധിച്ച ചർച്ചകളാണ് പ്രധാനമായും ഉയർന്നത്. സമാധാനപരമായ അധികാര കൈമാറ്റത്തിനായുള്ള കരാർ താലിബാൻ പാലിച്ചില്ല എന്നും അതിനാൽ താലിബാനോടുള്ള നയം കാത്തിരുന്ന് കാണാമെന്നും ജയശങ്കർ പറഞ്ഞു. ഇതിനിടെ സുരക്ഷാ മുൻകരുതൽ മുൻനിർത്തി കാബൂൾ വിമാനത്താവളത്തിൽ നിന്ന് വിട്ടുപോകാൻ US സഖ്യകക്ഷികളും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കാബൂളിലെ US എംബസി പൌരന്മാർ വിമാനത്താവളത്തിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് US നിർദ്ദേശം നൽകിയത്. ഒഴിപ്പിക്കൽ സമയപരിധി അവസാനിക്കുന്ന ഓഗസ്റ്റ് 31 മുൻപ് കഴിയുന്നത്ര ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സൈന്യം. ചാവേർ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ആളുകളോട് കാബൂൾ വിമാനത്താവളം വിട്ടുപോകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബെൽജിയം ഒഴിപ്പിക്കൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചതായാണ് റിപ്പോർട്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യുന്ന ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ 274 എന്ന നിലയിലാണ്. 60 റൺസുമായി ഡേവിഡ് മലാൻ, 66 റൺസ് നേടി ജോ റൂട്ട് എന്നിവരാണ് ക്രീസിലുള്ളത്. റോറി ബേൺസ്, ഹസീദ് ഹമീദ് എന്നിവരുടെ വിക്കറ്റുകളാണ് ടീം ഇംഗ്ലണ്ടിന് നഷ്ടമായത്. മുഹമ്മദ് ഷമിക്കും ജഡേജയ്ക്കുമാണ് വിക്കറ്റ്. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് 78 റൺസിനാണ് അവശേഷിച്ചത്. ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ്സിൽ 196 റൺസിന്റെ ലീഡാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 75% UAE ജനതയും സമ്പൂർണ്ണ വാക്സിനേഷൻ നേടി. അബുദാബിയിൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് 100% ശേഷിയിൽ പ്രവർത്തിക്കാൻ അനുമതി. ഇന്ത്യയിൽ രണ്ടാം തരംഗം അവസാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. കേരളം പരിശോധന കൂട്ടണമെന്ന നിർദ്ദേശം. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി സങ്കീർണം. ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിൽ പ്രഥമ പരിഗണനയെന്ന് കേന്ദ്രം. ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ 196 റൺസിന്റെ ലീഡുമായി ഇംഗ്ലണ്ട്. കൂടുതൽ വാർത്തകൾ 7 മണിക്ക് ശ്രീവിദാസ്.